SBS Radio.
നമസ്കാരം, അവനീഷ് പണിക്കർ. സ്വാഗതം SBS മലയാളത്തിലേക്ക്. അവനീഷ്, ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിർത്തലാക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമാകുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിനെതിരെ ഇത്രയും ചർച്ചകൾ നടക്കുന്നത്? അത് തന്നെ ആദ്യം ഒന്ന് പറയാമോ?
പ്ലാസ്റ്റിക് ഒന്നാമതൊരു നാച്ചുറൽ, അതായത് നമ്മുടെ പ്രകൃതിയിൽ സാധാരണ കാണപ്പെടുന്ന ഒരു വസ്തുവല്ല, നമ്മുടെ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒരു മരണമില്ലാത്ത വസ്തുവാണ്. അപ്പൊ നമ്മളത് ഉപയോഗം കഴിഞ്ഞ അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുമ്പോൾ, അത് വലിച്ചെറിയുമ്പോൾ അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുമ്പോൾ അതോടെ അതിന്റെ ലൈഫ് കഴിയുന്നില്ല. അത് ഫോറെവർ ഡേർ എന്ന് പറയാവുന്ന ഒരു സാധനമാണ്. അപ്പം പ്രകൃതിയിൽ എവിടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ പോകുന്നു, മറ്റ് മൃഗങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല നമ്മുടെ. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും, ഇപ്പം പ്ലാസ്റ്റിക് ഉപയോഗം കൂടിക്കൂടി വരുന്നു, അതനുസരിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റും കൂടിക്കൂടി വരുന്നു. അപ്പോ ആ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ദുഷ്ഫലങ്ങളും കൂടിക്കൂടി വരുന്നു. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കഴിവതും കുറയ്ക്കണം എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി.
ഓക്കെ, പ്ലാസ്റ്റിക് വിഷം പുറപ്പെടുവിക്കുന്നു എന്ന് ഉള്ള വാർത്തകൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പലയിടത്തുനിന്നും അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഏതുതരം വിഷമാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമായി ബാധിക്കുന്നത്?
പ്ലാസ്റ്റിക് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിഷമൊന്നും പുറപ്പെടുവിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ചിലതരം പ്ലാസ്റ്റിക്കുകൾ മൈക്രോവേവിലൊക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂടാകുമ്പോൾ, ടേക്ക് അവേ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെ ആ ഒരു ഹൈ ടെമ്പറേച്ചർ അതിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് എണ്ണയോ വെള്ളമോ ഉള്ള വസ്തുക്കളൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക് ഉരുകുന്ന വസ്തുവാണല്ലോ നല്ല ചൂടുള്ളപ്പോൾ. അപ്പോൾ അതിൽ നിന്നെന്തെങ്കിലും അത് റിലീസ് ആവാം. നമ്മുടെ ഉപയോഗം അനുസരിച്ച് അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതിൽ നിന്നുള്ള വിഷാംശം പുറത്തു വരുന്നത്. അപ്പൊ പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ ഏത് വസ്തുവാണെങ്കിലും റിഡ്യൂസ് റീസൈക്കിൾ അങ്ങനെ ഒരു ഹയറാർക്കി ഉണ്ട്. അതായത് ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ പുനരുപയോഗിക്കുക അതേ രൂപത്തിൽ, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. ഇപ്പം ചിലതരം പ്ലാസ്റ്റിക്കുകളും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് കുറയ്ക്കാൻ ഇവിടെയും നാട്ടിലും ലോകത്തെല്ലായിടത്തും ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ആ വിഷാംശങ്ങൾ ഗ്യാസായിട്ട് പുറത്തു വരും. ചായ കുടിക്കുന്ന അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന സ്റ്റൈറോഫോം കപ്പുകൾ, അപ്പൊ അങ്ങനെ ആ പ്ലാസ്റ്റിക് ഒന്നും പുനരുപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടി വി ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ പാക്കേജിംഗ് ആയിട്ട് വരുന്ന പോളിസ്റ്റൈറീൻ അല്ലെങ്കിൽ ആ ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സ്റ്റൈറീൻ എന്നുള്ളൊരു ഗ്യാസ് പുറത്തു വരും. അത് വളരെ വിഷാംശമുള്ളൊരു ഗ്യാസാണ്. അപ്പം തലവേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വരിക. പിന്നെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, അതായത് നമ്മുടെ ആ റെഡിലി അബ്സോർബിൾ ആയിട്ടുള്ള ഭാഗങ്ങളിൽ കൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ചില മറ്റു തലം കുറച്ചുകൂടെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കുകൾ, അതായത് PVC ഒക്കെ കത്തിക്കുമ്പോൾ അറിയുന്ന ഡയോക്സിൻ അങ്ങനെ പല കെമിക്കൽസ് പുറത്തു വരാം. അതൊക്കെ കാർസിനോജനിക്കാം അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കാം. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിച്ചില്ലെങ്കിൽ ഈ ഗ്യാസൊക്കെ അന്തരീക്ഷത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് അതെങ്ങും പോണില്ല, അതൊക്കെ അവിടെ തന്നെ തങ്ങി നിൽക്കും. ഇതിനെല്ലാം ഒരു ലോങ് ടേം എഫക്റ്റ് ആണ് ഉള്ളത്.
ഓക്കെ, ഇതിപ്പം പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ പ്രകൃതിയെ ഇത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന കാര്യം ആദ്യം ഒന്ന് പറയാമോ? മനുഷ്യരെ നമുക്ക് ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
പ്രകൃതിയെ ബാധിക്കുന്നതും മനുഷ്യനെ ബാധിക്കുന്നതും മ്യൂച്വലി ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യം. അതായത് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണല്ലോ മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ. അപ്പം പ്രകൃതിയിൽ ഈ പ്ലാസ്റ്റിക് ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം പ്ലാസ്റ്റിക് കുറെ നാള് വെയിലത്തും ഒക്കെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ കടലിൽ, ഇപ്പം ഒരു ഫ്രാൻസിനേക്കാളും വലിയ അല്ലെങ്കിൽ യൂറോപ്പിനോളം വലുപ്പം ഉള്ള ഒരു ഗ്രേറ്റ് ഗാർബേജ് പാച്ച് നമ്മുടെ പസഫിക് ഓഷനിലുണ്ട്. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടൺ കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ടൺ കണക്കിനാണ് പ്ലാസ്റ്റിക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കടലിൽ അല്ലെങ്കിൽ കരയിലാണെങ്കിൽ തന്നെ അതിങ്ങനെ പ്ലാസ്റ്റിക് കുറെ നാൾ കൊണ്ട് ഇല്ലാതാകുന്നില്ല, പക്ഷെ അത് പൊടിഞ്ഞ് അതിനൊരു രൂപമാറ്റം വരാം. അപ്പൊ പൊടിഞ്ഞ് അത് മണ്ണിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് മണ്ണിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ ചെടികളെയും ഒക്കെ ബാധിക്കാം. പിന്നെ പ്രകൃതിയുടെ തന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് ഈ നേരത്തെ പറഞ്ഞ വിഷാംശങ്ങളൊക്കെ മണ്ണിലേക്ക് കലരാം. പിന്നെ പ്രകൃതിയിലുള്ള മറ്റ് ജീവികളെ, ഇപ്പം വൈൽഡ് ലൈഫ് ഫണ്ടും അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഗ്രീൻ പീസ് ഒക്കെ ഓരോ പോസ്റ്റുകൾ ഇടുന്നത്, അതിലൊക്കെ നമുക്ക് കാണാം ഓരോ ഫോട്ടോകൾ, കടലിലെ ഓരോ ജീവികൾ ഈ പ്ലാസ്റ്റിക് അവരുടെ ശരീരത്തിൽ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ അത് ഇൻജസ്റ്റ് ചെയ്തിട്ട് അവർ എങ്ങനെ അവരുടെ മരണം സംഭവിക്കുന്നു എന്നുള്ളത്.
ഇത് എങ്ങനെ പ്രകൃതിയെ ബാധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇനിയിപ്പോ നോക്കിയ മനുഷ്യനെ എങ്ങനെയാണ് ഇത് ബാധിക്കാനിടയുള്ളത്?
മനുഷ്യനെ ബാധിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലാസ്റ്റിക് അതിന്റെ ഡിസ്പോസൽ ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് അതിന്റെ ഗ്യാസ്, ഇപ്പം വീട്ടില് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിന്റെ ഗ്യാസുകളൊക്കെ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പല കോസ്മെറ്റിക് സാധനങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതായത് തീരെ പൊടിയായിട്ടുള്ള പ്ലാസ്റ്റിക് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ടെക്സ്ചർ ഒക്കെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്ലിറ്റർ, നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗ്ലിറ്റർ ആയാലും അല്ലെങ്കിൽ കോസ്മെറ്റിക്കിൽ യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ ആയാലും അതെല്ലാം കൂടുതലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം പൗഡറാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് കഴുകി കളയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയും ഒഴിവാക്കുമ്പോൾ അത് വെള്ളം വഴിയോ ഏതെങ്കിലും ഒക്കെ രീതിയിൽ അരുവികളിലും നദികളിലും ഒക്കെ ചെല്ലും, അത് പിന്നെ കടലിൽ ചെല്ലും. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വായിക്കാനായി, അതായത് കടലിൽ ചെല്ലുന്ന ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കടലിൽ നിന്ന് ഉപ്പെടുക്കുമ്പോൾ ആ ഉപ്പിൽ ഇത് വരാം. അപ്പോൾ നമ്മൾ പണ്ടെന്നോ കഴുകിവിട്ട മൈക്രോ പ്ലാസ്റ്റിക്സ് ഉപ്പ് വഴി നമുക്ക് തിരിച്ചു
കിട്ടും.
അപ്പോ അങ്ങനെ, അപ്പൊ അത് അതൊരു എക്സാമ്പിൾ മാത്രം. ഇപ്പം സീ ക്രീച്ചേഴ്സ്, അതായത് മീനും മറ്റ് സീ ഫുഡ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ പ്ലാസ്റ്റിക് അവർ ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് അവർക്കുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഒരു സൈക്കിളാണ്, ഒന്നും പ്രകൃതി എല്ലാം സൈക്ലിക്കാണല്ലോ, ഒന്നും ഇല്ലാണ്ടാകുന്നില്ല, എല്ലാം തിരിച്ചു വരും. മനുഷ്യൻ താമസമില്ലാത്ത ഒരു ദ്വീപ് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചപ്പോൾ അതിൽ മനുഷ്യന്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടായിരുന്നു, ചെരുപ്പും പ്ലാസ്റ്റിക് ബാഗും ഒക്കെ. അതൊക്കെ അങ്ങനെ എങ്ങനെ അവിടെ എത്തിയെന്ന് നോക്കുമ്പോൾ ഈ കടലിൽ ഒഴുകി അവിടെ എത്തുന്നതാണ്. മനുഷ്യന്റെ കാൽപാദം എത്താത്തടത്ത് മനുഷ്യന്റെ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എത്തുന്നുണ്ട്.
ഇപ്പം മനുഷ്യനെ പലതരത്തിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞു, ഇത് മനുഷ്യ ശരീരത്തിന് എന്ത് തരത്തിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കാൻ ഇടയുള്ളത്?
ചില ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ചിലതൊക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് നെർവസ് സിസ്റ്റത്തെ ബാധിക്കാം, തലവേദന അല്ലെങ്കിൽ ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാം. അതായത് മനുഷ്യന്റെ ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള രീതികളെ അത് ബാധിക്കുന്നു. പിന്നെ ഈ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഈ വിഷാംശങ്ങളൊന്നും നമ്മുടെ കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ അത് പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പം ചെയ്യാത്തത് നമ്മുടെ ബോഡി ഫാറ്റിൽ അബ്സോർബ് ആവുന്നു. പിന്നെ അത് അമ്മമാര് കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ അത് കുട്ടികളിലേക്ക് എത്താം. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇത് കാർസിനോജനിക്കാണ്, അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. ഇപ്പം അടുത്ത കാലത്ത് ക്യാൻസറിന്റെ പ്രിവലൻസ് കൂടി വരികയാണെന്ന് കാണാം. അത് ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ളത് ഇപ്പോഴും പഠന വിഷയമാണ്.
ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കൂടുതലും റീസൈക്കിൾ ബിന്നിലേക്ക് അല്ലെങ്കിൽ ഗാർബേജ് ബിന്നിലേക്കാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളായിരിക്കാം റീസൈക്കിൾ ബിന്നിലേക്ക് പോകേണ്ടത് എന്ന കാര്യം ഒന്ന് പറയാമോ?
കട്ടിയുള്ള പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലും റീസൈക്കിൾ ബിന്നിലേക്ക് പോകേണ്ടത്. അതായത് മിൽക്ക് കാർട്ടൺ, ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ തൈര് മേടിക്കുന്ന പാത്രങ്ങളൊക്കെ, അതെല്ലാം എച്ച് ഡി പി എൽ ഡി പി ടൈപ്പ് പ്ലാസ്റ്റിക്കുകളൊക്കെ റീയൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു റെസ്റ്റോറന്റിൽ നിന്ന് കേറ്ററിംഗ് ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പം ആ ലോശമാവിന്റെയും തൈരിന്റെയും ഒക്കെ പാത്രങ്ങളിലായിരിക്കും കറികളൊക്കെ കൊണ്ടുവരിക. അപ്പൊ അതവർ റീയൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാലം റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് അത് അതിന്റെ ഒരു ക്വാളിറ്റിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അത് റീസൈക്കിൾ ചെയ്യാനും പറ്റും. ചില ലോ ഡെൻസിറ്റി പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഒത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ, അതിന്റെ കട്ടി കുറയുന്നതോറും അതിന്റെ റീയൂസ് പോസിബിലിറ്റിയും പിന്നെ റീസൈക്ലിംഗ് പോസിബിലിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കഴിവതും വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി പറയുന്നത് നമ്മൾ ഒന്ന് കഴുകി കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്ലെങ്കിൽ അതിലെ ഇംപ്യൂരിറ്റീസ് മാറ്റിയിട്ട് കിട്ടണമെന്നാണ്. അപ്പൊ നമ്മൾ ചീത്തയായ പാല് ക്യാൻ എടുത്ത് അതേപോലെ റീസൈക്കിൾ ബിന്നിൽ ഇടാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ആ പാല് പിന്നെ അതിനകത്തിരിക്കുന്ന പാല് പ്ലാസ്റ്റിക് പ്രോസസ്സ് ചെയ്യുന്ന വെള്ളത്തിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പഴകി അത് വേറെ രീതിയിലാകും. പിന്നെ അത് അവർക്കൊരു ഇംപ്യൂരിറ്റിയാണ്. കഴിവതും ഇംപ്യൂരിറ്റീസ് നമ്മൾ തന്നെ കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ചില പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അത് കയ്യിലുണ്ടെങ്കിൽ അത് ലാൻഡ്ഫിൽ ചെയ്യാനേ പറ്റും. അതായത് നമ്മുടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകൾ, കഴിവതും കട്ടിയുള്ള പ്ലാസ്റ്റിക്കുകളാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ബബിൾ റാപ്പ് അല്ലെങ്കിൽ പോളിസ്റ്റൈറീനും റീസൈക്കിൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇപ്പൊ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം കോൾസും വൂൾവർത്തും ഒക്കെ പ്ലാസ്റ്റിക് ബാഗ് നിരോധിക്കുകയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് കൂടുതലും ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്, നിർത്തലാക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. സാധാരണക്കാരനെന്ന നിലയിൽ എങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കാൻ സാധിക്കും?
കഴിവതും മൾട്ടിപ്പിൾ യൂസ് ആയിട്ടുള്ള ബാഗുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതും ഒരു കാലത്ത് അത് വേസ്റ്റ് ആയിട്ട് മാറും, പക്ഷെ അറ്റ്ലീസ്റ്റ് അതിന്റെ എണ്ണം, പ്ലാസ്റ്റിക് ബാഗിന്റെ എണ്ണം, വേസ്റ്റിലേക്ക് പോകുന്ന പ്ലാസ്റ്റിക് ബാഗിന്റെ എണ്ണം നമുക്ക് അവിടെ കുറയ്ക്കാൻ സാധിക്കും. ഏതായാലും പട്ടയോ കറുപ്പോ ഒക്കെ കളറുള്ള ബാഗുകൾ നമ്മൾ കിട്ടുന്നത്, അത് വാങ്ങിക്കാൻ 50 സെന്റോ ഒരു ഡോളറോ ഒക്കെ ഉള്ളു. പക്ഷെ അത് പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സാക്രിഫൈസ് ആയിട്ട് കൂട്ടി അത്. അപ്പൊ ആൾക്കാര് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഇതാണ്, കഴിവതും ഷോപ്പിംഗിന് പോകുമ്പോൾ കയ്യിൽ ഒന്നെങ്കിലും ഒരു ലോങ് ടേം ലോങ് യൂസ് പ്ലാസ്റ്റിക് ബാഗ് കരുതുക. ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സാധനമാണ് സ്ട്രോയ്. അതും ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നതാണ്, വെച്ചാൽ അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ വലിച്ചെറിയാണ്. അപ്പൊ അത് അതും ഇത് പറഞ്ഞ പോലെ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സ്ട്രോ അല്ല. അപ്പൊ അതും ഇതേ പ്രശ്നം ആണ് ഉണ്ടാക്കുന്നത്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗിന്റെ സെയിം അതേ പ്രോബ്ലം ആണ് ഉണ്ടാക്കുന്നത്.
അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നതാണ് നമുക്ക് പ്രകൃതിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്. അതെ. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ അവനീഷ് പണിക്കർ.
Tell us what you think. Like us on Facebook or follow us on Twitter.